بسم الله الرحمن الرحيم. الحمد لله رب العالمين، وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وأصحابه أجمعين، أما بعد. سورة ياسين. الله سبحانه وتعالى برئنا إنا نحن نحيي الموتى ونكتب ما قدموا وآثارهم وكل شيء أحصيناه في إمام مبين. إنا نحن نحيي الموتى نشيم نام مرشو بوير مرنم پتور جيب بيك تنن شيء ونكتب نام ريخ پڑتنو ايردي وكنو ما قدمو يندانو عبر پرورتي چد وآثارهم هذا بول عبرنا آثارهم عبرنا പ്രവർത്തനങ്ങളുടെ അനന്തര ഫലങ്ങളും എല്ലാ കാര്യങ്ങളും അഹ്സൈനാഹു നാം കൃത്യമായി എണ്ണം തെറ്റാതെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഫി ഇമാമിൻ മുബീൻ, വ്യക്തമായ ഒരു കിതാബിൽ. എല്ലാ കിതാബുകളുടെയും ഇമാമായ ലൗഹുൽ മഹ്ഫൂദ് എന്ന ഗ്രന്ഥത്തിൽ അല്ലാഹു ഈ ആയത്തിൽ ഒരാൾക്കും സംശയത്തിന്റെ ആവശ്യമില്ലാത്ത നിലക്ക് പറഞ്ഞു, ഇന്ന നഹ്നു നുഹീൽ മൗത, നാം മരിച്ചവരെ ജീവിപ്പിക്കുക തന്നെ ചെയ്യും. അള്ളാഹുവിന്റെ നബിമാരെല്ലാവരും ജനങ്ങളോട് വന്നു പറഞ്ഞ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളിൽ ഒന്ന് ഇതാണ്. ഒന്ന്, അള്ളാഹുവിന് മാത്രമേ ഇബാദത്ത് ചെയ്യാൻ പാടുള്ളൂ. രണ്ടാമത്തേത്, അള്ളാഹു മരിച്ച് മണ്ണോട് മണ്ണ് ചേർന്നതിന് ശേഷം മനുഷ്യരെ നിങ്ങൾ ജീവിപ്പിക്കുന്നതാണ്. അള്ളാഹു ചോദിച്ചല്ലോ, അഫഹസിബ്തും അന്നമാ ഖലഖനാകും അബസ വഅന്നകും ഇലൈനാ ലാ തുർജഊൻ ഫതആലല്ലാഹുൽ മലികുൽ ഹഖ്. നിങ്ങൾ വിചാരിച്ചിരിക്കുകയാണോ, അന്നമാ ഖലഖനാകും അബസ, നിങ്ങളെ നാം വെറുതെ സൃഷ്ടിച്ചതാണെന്ന്. വഅന്നകും ഇലൈനാ ലാ തുർജഊൻ, നമ്മിലേക്ക് നിങ്ങൾ തിരിച്ചു വരികയില്ലെന്ന്. ഫതആലല്ലാഹുൽ മലികുൽ ഹഖ്, ഏറ്റവും വലിയ രാജാവായ യഥാർത്ഥ മലിക്കായ അള്ളാഹു എത്ര ഉന്നതനാണ്. അഥവാ മനുഷ്യൻ എങ്ങനെ ഭൂമിയിൽ ഓരോ പടിപടിയായി ഓരോ ദറജകളായി അവനെ സൃഷ്ടിച്ച് വളർത്തിക്കൊണ്ടുവന്നതിന് ശേഷം പിന്നെ അവനൊന്നുമല്ലാതെ മരിച്ചുപോവുക, അവൻ അള്ളാഹു വീണ്ടും ജീവിപ്പിക്കാതിരിക്കുക എന്നതിൽ നിന്ന് അള്ളാഹു എത്രയോ പരിശുദ്ധനാണ്. അത് അള്ളാഹുവിന് യോജിച്ചതല്ല, അതാണ് അള്ളാഹു ചോദിച്ചത്. മനുഷ്യൻ വിചാരിച്ചിരിക്കുകയാണോ, അയ്യുത്ര കസൂദ, അവൻ വെറുതെ വിട്ടേക്കപ്പെടുമെന്ന്. വീണ്ടും അള്ളാഹു അവനെ ജീവിപ്പിക്കാതെ, ഈ ഭൂമിയിൽ ഒന്നും അവനോട് കൽപ്പിക്കാതെ ഒന്നും വിരോധിക്കാതെ വെറുതെ പഠിച്ചതാണ് എന്നാണോ മനുഷ്യൻ വിചാരിച്ചത്? ഒരിക്കലുമല്ല, അത് അള്ളാഹുവിന് യോജിച്ചതല്ല. കാരണം അള്ളാഹു പടിപടിയായി നിങ്ങളെ വളർത്തി പടച്ചുകൊണ്ടുവന്നവനാണ്. يا ايها الناس ان كنتم في ريب من البعث فانا خلقناكم من تراب ثم من نطفه ثم من علقه ثم من مضغه مخلقه وغير مخلقه لنبين لكم ونقر في الارحام ما نشاء الى اجل مسمى ثم نخرجكم طفلا ثم لتبلغوا اشدكم. الله برنو ഓ മനുഷ്യരെ, നിങ്ങൾക്ക് അള്ളാഹു നിങ്ങളെ രണ്ടാമത് ജീവിപ്പിക്കും എന്നതിൽ സംശയമുണ്ടോ? എങ്കിൽ അള്ളാഹു നിങ്ങളെ പടച്ചതിനെ കുറിച്ച് ചിന്തിച്ചു നോക്കൂ. ആദ്യം ഒരു നുത്ഫയിൽ നിന്ന്, ഒരു ബീജത്തിൽ നിന്ന്, പിന്നെ അതൊരു രക്തക്കട്ടയായി, പിന്നെ അതിൽ മാംസം വന്നു, പിന്നെ അതിൽ അള്ളാഹു എല്ലുകൾ നിർമ്മിച്ചു. അള്ളാഹു ഉദ്ദേശിച്ചാൽ അത് സ്ത്രീയുടെ ഗർഭപാത്രം അത് വെറും രക്തമായി പുറന്തള്ളും. നിങ്ങൾക്ക് വ്യക്തമാക്കി തരാൻ. എന്നാൽ അള്ളാഹു ഉദ്ദേശിച്ചത് അത് മനുഷ്യന്റെ സൃഷ്ടിപ്പ് പൂർത്തിയായി പിന്നീട് അള്ളാഹു ഒരു കുഞ്ഞായി നിങ്ങളെ പുറത്തേക്ക് കൊണ്ടുവരുന്നു. നിങ്ങളിൽ പ്രായം ചെല്ലുന്നവരുണ്ട്, നിങ്ങളിൽ അതിനു മുമ്പേ മരിച്ചു പോകുന്നവരുണ്ട്. ഇതുപോലെ വതറൽ അർദ ഹാമിദ, അതുപോലെ ഭൂമിയെ നിനക്ക് കാണാം വറ്റി വരണ്ടതായി. ഫൈദ അൻസൽനാ അലൈഹൽ മാഅ ഇഹ്തസ്സത് വറബത് വഅംബതത് മിൻ കുല്ലി സൗജിൻ കരീം, നാം അതിന്മേൽ മഴ വർഷിപ്പിച്ചാൽ ആ ഭൂമി ഇളകുന്നു, അതിൽ നിന്ന് മിൻകുല്ലി സൗജിൻ ബഹീജ് എല്ലാ കൗതുകമുണർത്തുന്ന ചെടികളും കണ്ടാൽ അത്ഭുതം തോന്നുന്ന സസ്യങ്ങൾ അതിൽ നിന്ന് പുറത്തേക്ക് വരുന്നു. ذلك بأن الله هو الحق وأنه يحيي الموتى وأنه على كل شيء قدير وأن الساعة آتية لا ريب فيها وأن الله يبعث من في القبور كارنا من دنال الله وبناكن حق أولا يظهرت ما يقول بنا وأنه يحيي الموتى أولا ما يتبع رجيب فيك أننا وأنه على كل شيء قدير أولا لا تنم كليب لبنا قيامتنا العدو ولك ذن شيء ഒരു സംശയവുമില്ല. വഅന്ന അല്ലാഹ യബഅസു മൻ ഫിൽ ഖുബൂർ, ഖബറുകളിലുള്ളവരെ അല്ലാഹു വീണ്ടും പുറത്തേക്ക് ജീവനോടെ കൊണ്ടുവരിക തന്നെ ചെയ്യും. ഇത് നിഷേധിക്കുന്ന മനുഷ്യൻ എത്ര ബുദ്ധിയില്ലാത്തവനാണ്. അവന്റെ പേര് യുക്തിവാദിയാണെന്നത്രേ, യുക്തിവാദി എന്നാണത്ര അവന്റെ പേര്. യഥാർത്ഥത്തിൽ അവരെക്കാൾ വലിയ മഠയൻ ബുദ്ധിയില്ലാത്തവൻ ആരാണുള്ളത്? അല്ലാഹു അവനെന്തു പ്രയാസം, വരണ്ടുണങ്ങിയ ഭൂമിയിൽ മഴ പെയ്താൽ ആ ഭൂമിയെ പിളർത്തി ദുർബലമായ നമ്മളൊന്ന് ചവിട്ടിയാൽ ചതഞ്ഞുപോകുന്ന ഇത്രയും ദുർബലമായ സസ്യം ഇത്രയും ബലവത്തായ ഭൂമി പിളർത്തി മുകളിലേക്ക് വരുന്നു. ആരാണ് അതിനെ പുറത്തു കൊണ്ടുവന്നത്? അങ്ങനെയാണ് അള്ളാഹു നിങ്ങളെ വീണ്ടും ജീവിപ്പിക്കുക. മണ്ണോട് മണ്ണ് ചേർന്നതിന് ശേഷം, എല്ലുകൾ മുരിമ്പ് പോയതിനു ശേഷം അള്ളാഹു വീണ്ടും ജീവിപ്പിക്കും. അള്ളാഹു നിങ്ങളെ ഇങ്ങനെ പഠിച്ചവനാണ്, പടിപടിയാ. ഇതൊക്കെ വെറുതെ ആണോ? ഇതൊക്കെ എങ്ങനെ വെറുതെ ആകും? ഒരിക്കലുമല്ല. അള്ളാഹു ഇതെല്ലാം ഹക്കായി സൃഷ്ടിച്ചതാണ്, ഇതെല്ലാം വെറുതെ പഠിച്ചതാണെന്ന് അള്ളാഹു പറഞ്ഞു. ദാലിക വന്നു ലദീന കഫറു ഫവൈലുൽ ലദീന കഫറു മിനന്നാർ. അത് കാഫിറുകളുടെ വിചാരമാണ്, ഇതൊക്കെ വെറുതെ ആണെന്ന്. ആ വിചാരം കൊണ്ട് അവർക്ക് നാശം, ആ നരകം കൊണ്ട് ആ കാഫിറുകൾക്ക് നാശം. അള്ളാഹു നമ്മെ വീണ്ടും പടക്കുമെന്നതിൽ സംശയമില്ല. ആദ്യം പടച്ച റബ്ബിന് രണ്ടാമത് സൃഷ്ടിക്കാൻ എന്തു പ്രയാസം? ആകാശഭൂമികളെ പടച്ച റബ്ബിന് മനുഷ്യരായ നമ്മെ വീണ്ടും ജീവിപ്പിച്ചു കൊണ്ടുവരാൻ എന്തു പ്രയാസം? ഒരു പ്രയാസവുമില്ല. അതുകൊണ്ട് ഇതിൽ വിശ്വസിക്കുന്ന മുഅ്മിനാണോ അവൻ മനസ്സിലാക്കുക, അള്ളാഹു ഈ ഭൂമിയിൽ അവനെ വെറുതെ അയച്ചതല്ല, മറിച്ച് അള്ളാഹു അവന് കിതാബ് അവനു വേണ്ടി ഇറക്കിയിട്ടുണ്ട്, നബിമാരെ അവനിലേക്ക് അയച്ചിട്ടുണ്ട്. എന്തിന്? മരിച്ചു ചെന്നാലുള്ള ജീവിതം നേരെയാകാൻ, നന്നാകാൻ എന്തു വേണം എന്ന് പഠിപ്പിക്കാൻ. അള്ളാഹു പറയുന്നു, ഇന്ന നഹ്നു നുഹ്യിൽ മൗത മരിച്ചവരെ നാം ജീവിപ്പിക്കുക തന്നെ ചെയ്യും. വനക്തുബു നാം രേഖപ്പെടുത്തുന്നു. മാ ഖദ്ദമു വആസറഹും അവരുടെ പ്രവർത്തനങ്ങളും വആസറഹും അവരുടെ അസറുകളും. അസർ എന്നതിന് അടയാളം എന്ന് അർത്ഥമുണ്ട്, അനന്തര ഫലം എന്ന് അർത്ഥമുണ്ട്. ഈ ആയത്തിന്റെ തഫ്സീറിൽ ഇത് രണ്ടും നമുക്ക് കാണാം. നമ്മുടെ കാലടിപ്പാടുകൾ അള്ളാഹു രേഖപ്പെടുത്തുന്നു. മസ്ജിദിലേക്ക് നമ്മൾ കാലെടുത്തു വെക്കുമ്പോൾ വീട്ടിൽ നിന്ന് വുദു ചെയ്ത് അള്ളാഹുവിന്റെ മസാജിദുകളിലേക്ക് അവനെ സുജൂദ് ചെയ്യാൻ നിസ്കരിക്കാൻ വേണ്ടി നമ്മൾ പുറപ്പെടുമ്പോൾ ഓരോ കാലടി വെക്കുമ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, ഓരോ കാലടി വെക്കുമ്പോഴും അവന്റെ ഒരു പാപം പൊറുക്കപ്പെടും, അവന്റെ ഒരു ദറജ ഒരു പദവി അള്ളാഹുവിങ്കൽ ഉയരും, അതുപോലെ അവനൊരു പ്രതിഫലം രേഖപ്പെടുത്തപ്പെടും. ഈ മൂന്ന് കാര്യങ്ങൾ ഉണ്ടാവും ഓരോ കാലടി വെക്കുമ്പോഴും. നന്മകളിലേക്കുള്ള കാലടിപ്പാടുകൾ അള്ളാഹു രേഖപ്പെടുത്തുന്നു, അതുപോലെ തിന്മകളിലേക്കുള്ള കാലടിപ്പാടുകളും അള്ളാഹു രേഖപ്പെടുത്തുന്നു. ഇമാം ഖതാദ ഇബ്നു ജിആമ എന്ന ശാബിഈ സഹാബിമാരെ കണ്ട ഇമാം ഖതാദ റഹിമഹുള്ളാ അദ്ദേഹം പറയുകയുണ്ടായി, ഓ മനുഷ്യ, അള്ളാഹു നിന്റെ പ്രവർത്തനത്തിൽ വല്ലതിനെ കുറിച്ചും അശ്രദ്ധനാകുമായിരുന്നുവെങ്കിൽ, ഏതെങ്കിലും ഒരു പ്രവൃത്തി അള്ളാഹു അത് മായ്ച്ചു കളയുമായിരുന്നുവെങ്കിൽ, ഈ കാറ്റടിച്ചാൽ മാഞ്ഞു പോകുന്ന നിന്റെ കാലടിപ്പാടുകൾ മാഞ്ഞു പോകണമായിരുന്നു. അതുപോലെ അള്ളാഹു വിട്ടുകളഞ്ഞിട്ടില്ല. അതുകൊണ്ട് സഹോദര, നീ നിന്റെ കാലടികൾ നല്ലതിലേക്കാക്കുക, ഖൈറിലേക്കാക്കുക. നിന്റെ താമസ സ്ഥലത്ത് നിന്ന് ഒരിക്കലും അള്ളാഹുവിനെ ധിക്കരിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് റബ്ബിനിഷ്ടമല്ലാത്ത റബ്ബ് വെറുക്കുന്ന ഒരു പ്രവൃത്തിക്ക് വേണ്ടി നീ പുറപ്പെടരുത്. മറിച്ച് നീ പുറപ്പെടുന്നത് ഖൈറിന് വേണ്ടിയായിരിക്കുക, നന്മ ഉദ്ദേശിച്ചുകൊണ്ട് മാത്രമായിരിക്കുക. കാരണം നിന്റെ ആസാർ രേഖപ്പെടുത്തപ്പെടുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് സഹാബത്തിൽ ബനു സലീമ എന്ന ഗോത്രം, അവർ മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മസ്ജിദിൽ നിന്ന് വളരെ ദൂരെ താമസിക്കുന്ന ഒരു കൂട്ടരായിരുന്നു. ആ ഗോത്രം ദൂരെയായിരുന്നു, മസ്ജിദിൽ നിന്ന് മസ്ജിദിലേക്ക് അവർക്ക് കുറെ നടക്കാനുണ്ടായിരുന്നു. അവർ അവരുടെ വീടുകൾ മസ്ജിദിനടുത്തേക്ക് മാറ്റാൻ ഉദ്ദേശിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർ വന്ന് നബി അതറിഞ്ഞു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മദീനയുടെ അതിർ പ്രദേശങ്ങൾ, അതിരുകൾ, അത് കാലിയാകുന്നത് നബിക്ക് ഇഷ്ടമായിരുന്നില്ല. മദീനയുടെ അതിരിന്റെ ഭാഗങ്ങൾ അത് കാലിയാകുന്നത് നബിക്ക് ഇഷ്ടമായിരുന്നില്ല. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിച്ചു, അലാ തഹ്തസിബൂന ആസാറക്കും, നിങ്ങൾക്ക് നിങ്ങളുടെ കാലടിപ്പാടുകൾ അതിന് പ്രതിഫലം അള്ളാഹു നൽകുമെന്ന് പ്രതീക്ഷയില്ലേ? നാം അവരുടെ ആധാർ രേഖപ്പെടുത്തുന്നതും അതുകൊണ്ട് മസ്ജിദിലേക്ക് ഒരാളുടെ വീട് അകലെയാണ്, അയാൾ മസ്ജിദിലേക്ക് അത്രയും ദൂരം താണ്ടി വരുന്നുവെങ്കിൽ അടുത്തുനിന്ന് വരുന്ന ആളെക്കാൾ അയാൾക്ക് അത് മുഖേന പ്രതിഫലം ഇൻഷാ അല്ലാഹ് ലഭിക്കും. കാരണം കൂടുതൽ അയാൾ കാലടി വെക്കുന്നുണ്ട്. അങ്ങനെ ബനു സലീം ആ ഗോത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വാക്ക് കേട്ട് ആ തീരുമാനം റദ്ദാക്കി. അവർ അവിടെ തന്നെ താമസിക്കുകയുണ്ടായി. അതുപോലെ തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഒരു സഹാബി ഉണ്ടായിരുന്നു. അദ്ദേഹം വളരെ ദൂരെ നിന്ന് മസ്ജിദിലേക്ക് വരുന്ന ആളാണ്. അദ്ദേഹം നടന്നു വരും, നടന്നു തിരിച്ചു പോകും. അപ്പൊ ഒരു സഹാബി അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾക്ക് ഒരു ഒരു ഹിമാറിന് ഒരു കഴുതയെ വാങ്ങിക്കൂടെ, ഒരു വാഹനം വാങ്ങിക്കൂടെ, നിങ്ങൾക്ക് ഈ മണലിലൂടെ ചവിട്ടി ഇങ്ങനെ കഷ്ടപ്പെട്ട് ഇങ്ങോട്ട് വരണോ? അപ്പോ അയാൾ പറഞ്ഞു, എന്റെ വീട് നബിയുടെ അടുത്താകാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. അപ്പൊ അതെന്താണ് അങ്ങനെ ഇദ്ദേഹം പറഞ്ഞത്? ഈ സഹാബി അത് തെറ്റിദ്ധരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചെന്നിട്ട് ഇദ്ദേഹം പറഞ്ഞു, ഇങ്ങനെ ഇയാൾ പറഞ്ഞിട്ടുണ്ട്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ വിളിച്ചു ചോദിച്ചു, എന്താണ് നിങ്ങൾ അങ്ങനെ പറഞ്ഞത്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, നബിയെ, ഞാൻ മസ്ജിദിലേക്ക് വരുന്നതും മസ്ജിദിൽ നിന്ന് തിരിച്ചു പോകുന്നതും അള്ളാഹു രേഖപ്പെടുത്തും, രേഖപ്പെടുത്തണം, എനിക്കത് പ്രതിഫലമാകണമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹു നിങ്ങൾക്കതെല്ലാം രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോ മസ്ജിദിലേക്ക് വരുന്നത് മാത്രമല്ല തിരിച്ചു പോകുന്നതും അള്ളാഹു ഖൈറായി രേഖപ്പെടുത്തും, നന്മയിലേക്കുള്ള നമ്മുടെ പോക്ക് ഇൻഷാ അല്ലാഹ് അത് നമുക്ക് ഇങ്ങനെയാകുമെന്ന് പ്രതീക്ഷിക്കാം. അതുപോലെ സഹോദരങ്ങളെ, ആസാർ എന്നതിന്റെ മറ്റൊരർത്ഥം അനന്തരഫലം എന്നതാണ്. അഥവാ ഒരാൾ ഒരു ഖൈർ ചെയ്തു, അയാളെ കണ്ട് വേറെ ഒരാൾ ആ നന്മ ചെയ്തു, ഒരുപാട് ആളുകൾ അയാളെ മാതൃകയാക്കി ആ നന്മ ചെയ്തു എങ്കിൽ ചെയ്യുന്നവരുടെ എല്ലാം പ്രതിഫലം അവരുടെ പ്രതിഫലം ഒട്ടും കുറയാതെ കാണിച്ചു കൊടുത്ത ആൾക്കുണ്ടാവും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സന്ന ബിൽ ഇസ്ലാമി സുന്നതൻ ഹസനതൻ ഫലഹു അജ്റുഹ വഅജ്റു മൻ അമില ബിഹാ മിൻ ബഅദിഹി മിൻ ഗൈരി അൻ യൻഖുസ മിൻ ഉജൂരിഹിം ശൈആ. ഒരാൾ ഏതെങ്കിലും ഒരാൾ ഒരു നന്മ മാതൃകയാക്കി കാണിച്ചു കൊടുത്താൽ, ഇസ്ലാമിലുള്ള ഒരു നന്മ അത് ഒരാൾ മറ്റുള്ളവർക്ക് മാതൃകയാക്കി കാണിച്ചു കൊടുത്തു, ജനങ്ങൾ മറന്നുപോയ കാലത്ത് അല്ലെങ്കിൽ ജനങ്ങളൊക്കെ അത് ഉപേക്ഷിച്ച കാലത്ത് അയാളെ കണ്ട് കുറെ ആളുകൾ ചെയ്തു എങ്കിൽ അയാൾക്ക് ആ ചെയ്തതിന്റെ പ്രതിഫലമുണ്ട്. പിന്നീട് അയാളെ മാതൃകയാക്കി ചെയ്യുന്നവരുടെ എല്ലാം പ്രതിഫലം കാണിച്ചു കൊടുത്ത ആൾക്കുണ്ട്, പിന്നീട് ചെയ്തവരുടേതൊട്ടും കുറയാതെ. അതുപോലെ തന്നെയാണ് ഒരാൾ ഒരു തിന്മ ചെയ്താലും അയാളെ കണ്ട് അത് മാതൃക അയാളെ മാതൃകയാക്കി ആരൊക്കെ ചെയ്യുന്നുണ്ടോ അവരുടെ എല്ലാം കുറ്റവും ഇത് കാണിച്ചു കൊടുത്ത ആൾക്കുണ്ടാവും, പിന്നീട് ചെയ്യുന്നവരുടെ കുറ്റം ഒട്ടും കുറയാതെ. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഖിയാമത്തിനാൾ വരെയുള്ള എല്ലാ കൊലപാതകത്തിന്റെയും ഒരു ഓഹരി ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഒരു മകന് ലഭിക്കും. കാരണം അയാളാണ് ആദ്യം കൊലപാതകം ഭൂമിയിൽ തുടങ്ങിയത്. അതുകൊണ്ട് ഏത് കൊലപാതകം ഭൂമിയിൽ നടക്കുന്നുണ്ടോ അതിന്റെ ഒക്കെ ഒരു ഓഹരി അയാൾക്ക് ലഭിക്കും, കാരണം അയാളാണ് കാണിച്ചത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറഞ്ഞത്, ഖൈറിന്റെ മിസ്താഹ് ആകാൻ മനുഷ്യർ രണ്ടു കൂട്ടനാണ്. ഒന്ന് മഫാതിഹുൽ ഖൈർ മഗാലിഖുൽ ശർ, മറ്റൊരു കൂട്ടർ മഫാതിഹുൽ ശർ മഗാലിഖുൽ ഖൈർ. ഖൈറിന്റെ താക്കോലുകൾ, ഷറിന്റെ പൂട്ടുകൾ. അവർ നന്മ തുറന്നു കൊടുക്കും, തിന്മകൾ അടച്ചു കളയും. വേറെ ചില ആളുകളുണ്ട്, അവർ തിന്മയുടെ താക്കോലുകളാണ്, തിന്മ തുറന്നു കൊടുക്കും, നന്മകൾ അടച്ചു കളയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറഞ്ഞത് ഖൈറിന്റെ മിഫ്താഹുകളാകാൻ, ഷറുകൾ അടച്ചു കളയുന്ന ആളുകളാകാൻ. വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മുടെ വീട്ടിലുള്ള നമ്മെ മാതൃകയാക്കുന്ന ആളുകൾ, കുട്ടികൾ, ഇവർക്കൊക്കെ നമ്മളൊരു ഷറു തുടങ്ങി കൊടുത്തു, അവർക്ക് അള്ളാഹുവിന് വെറുപ്പുള്ള ഒരു വസ്ത്രം അവർക്ക് നാം ശീലിപ്പിച്ചു, നമ്മുടെ പെൺകുട്ടികൾക്ക് നമ്മുടെ ആൺകുട്ടികൾക്ക്, അല്ലെങ്കിൽ അള്ളാഹുവിന് വെറുപ്പുള്ള ഒരു ശീലം നാം അവർക്ക് തുടങ്ങിക്കൊടുത്തു, അള്ളാഹുവിന് വെറുപ്പുള്ള ഒരു കാഴ്ച നാം അവരെ കാണാൻ പഠിപ്പിച്ചു. നഊദുബില്ലാ, നമ്മൾ പേടിക്കണം. ഒരുപാട് കാലത്തേക്ക് ആ തിന്മ നമുക്കും രേഖപ്പെടുത്തപ്പെടുന്നത്. അതുപോലെ ഖൈർ, അത് നമ്മൾ പഠിപ്പിച്ചു കൊടുത്താൽ, ചെറിയൊരു കുട്ടിക്ക് നമ്മൾ വുദു ചെയ്യാൻ പഠിപ്പിച്ചു കൊടുത്തു, ആ കുട്ടിക്ക് ആദ്യം വുദു കാണിച്ചു കൊടുത്തത് നമ്മളാണ്. സുബ്ഹാനല്ലാഹ്, അയാൾ മരിക്കുന്നത് വരെ വുദു ചെയ്യുന്നതിന്റെ പ്രതിഫലം നമുക്ക് ലഭിക്കും. അല്ല, അയാളെ കൊണ്ട് ആ കുട്ടി വലുതായി ആ ആളിൽ നിന്ന് പഠിക്കുന്നവരുടെ പ്രതിഫലവും ഇൻഷാഅല്ലാഹ് നമുക്ക് ലഭിക്കും. നബിമാരുടെ ശ്രേഷ്ഠത എന്താണ്? നബിമാരുടെ ശ്രേഷ്ഠതക്കുള്ള ഒരു കാരണം എന്താണ്? കാരണം ജനങ്ങൾ ചെയ്യുന്ന എല്ലാ നന്മകളുടെയും ഓഹരി അവർക്ക് ലഭിക്കും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അഫ്ളുർ റസൂൽ, നബിമാരിൽ ഏറ്റവും ശ്രേഷ്ഠരായ റസൂലാണ്. അതിനുള്ള ഒരു കാരണം എന്താണ്? ഏറ്റവും അധികം അനുയായികളുള്ളത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണ്. അവരുടെ എല്ലാം പ്രതിഫലത്തിന്റെ ഓഹരി നബിക്കുണ്ട്. സഹാബത്തിന്റെ ശ്രേഷ്ഠത എന്താണ്? നബിയിൽ നിന്നെല്ലാ നന്മയും നമുക്ക് എത്തിച്ചേർന്നത് സഹാബത്താണ്. അതുകൊണ്ട് ഖിയാമത്ത് നാൾ വരെയുള്ള മുഅ്മിനുകളുടെ എല്ലാം പ്രതിഫലം സഹാബികൾക്കുണ്ട്. മൻ ദല്ല അല ഖൈറിൻ ഫലഹു മിസ്ലു അജ്രി ഫാഇലിഹ്, ആരെങ്കിലും ഒരു നന്മ പഠിപ്പിച്ചു കൊടുത്താൽ അയാൾക്ക് അത് ചെയ്യുന്ന ആളുടെ പ്രതിഫലം ഉണ്ടായിരിക്കും. അതുപോലെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പ്രസിദ്ധമായ ഹദീസിലുള്ളത്, ഇദാ മാത്തൽ ഇൻസാനു ഇൻഖതഅ അൻഹു അമലുഹു ഇല്ലാ മിൻ സലാസ്, علم ينتفع به او صدقه جاريه او صلى الله عليه وسلم പറഞ്ഞു, ഒരു മനുഷ്യൻ മരിച്ചാൽ മൂന്ന് കാര്യങ്ങൾ ഒഴികെ ബാക്കിയെല്ലാം മുറിഞ്ഞു പോകും. ഒന്ന് صدقه جاريه, ജാരിയായ صدقه, ഒരാൾ ഒരു കിണർ കുഴിച്ചു കൊടുത്തു, അതുപോലെ അല്ലെങ്കിൽ ഒരാൾ ഒരു മസ്ജിദ് പണിതു, ഇതുപോലെയുള്ള കാര്യങ്ങൾ. علم ينتفع به, അല്ലെങ്കിൽ ഉപകാരപ്രദമായ ഒരു വിജ്ഞാനം, ഒരു നന്മ ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുത്തു, അത് ചെയ്യുന്നവരുടെയൊക്കെ പ്രതിഫലമുണ്ട്. ഔവലദു സാലിഹ് യദ്ഊലഹ്, അയാൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന സാലിഹായ ഒരു സന്താനം. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് ഇതാ ഈ ആയത്തിൽ പറഞ്ഞതുപോലെയാണ്. പ്രവർത്തനങ്ങളുടെ അസറുകളാണ് അതിന്റെ അനന്തരഫലമാണ്. വകുല്ല ഷൈഇൻ അഹ്സൈനാഹു, അല്ലാഹു പറയുന്നു എല്ലാം നാം രേഖപ്പെടുത്തിയിരിക്കുന്നു. ഫീ ഇമാമിൻ മുബീൻ, ഒരു വ്യക്തമായ ഇമാമിൽ. ഇമാം എന്നാൽ കിതാബാണ് ഇവിടെ ഉദ്ദേശം. അല്ലാഹു ആദ്യം കലം സൃഷ്ടിച്ചു, അല്ലാഹു എഴുതാനുള്ള അവന്റെ കലം സൃഷ്ടിച്ചു. അതുപോലെ ലൗഹുൽ മഹ്ഫൂദ്, എഴുതാനുള്ള അവന്റെ ഫലകം ഉമ്മുൽ കിതാബ്, അത് സൃഷ്ടിച്ചു. അതിൽ അല്ലാഹു എല്ലാം രേഖപ്പെടുത്തി, എല്ലാം അതിൽ രേഖപ്പെടുത്തപ്പെട്ടതു മാത്രമാണ്. നാം ചെയ്യുന്നതും എല്ലാം ഇവിടെ നടക്കുന്നതുമെല്ലാം അല്ലാഹു അതിൽ രേഖപ്പെടുത്തിയതുപോലെ മാത്രം. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ ഖൈറിന്റെ മിഫ്താഹുകളാക്കി തീർക്കുമാറാകട്ടെ, ശർറ് അടച്ചുകൂട്ടുന്നവരാക്കി തീർക്കുമാറാകട്ടെ. വല്ലാഹു തആല ആലം. വസല്ലല്ലാഹു വസല്ലം വബാറക അലാ അബ്ദിഹി വറസൂലിഹി നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വതൂബു ഇലൈക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.